ഒരു പ്രശ്നം പരിഹരിക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അതിലും വലിയൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നാലത്തെ അവസ്ഥ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? നമ്മെ വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കിയ ഒരു സംശയത്തിൻ്റെ നിവാരണത്തിന് നാം ഒരാളെ സമീപിച്ചെന്നിരിക്കട്ടെ, പെട്ടെന്ന് ആ ആൾ നൽകിയ മറുപടി നമുക്കൊട്ടും അംഗീകരിക്കാവുന്നതല്ല എന്ന സ്ഥിതി. ചില നാട്ടിലൊക്കെ ഇങ്ങനെയുള്ളതിന് വടികൊടു തടി വാങ്ങുക എന്ന് പറയും. ഈ സ്ഥിതിയിൽ പലരും എങ്ങനെങ്കിലും തലയൂരി രക്ഷപ്പെടുവാൻ ശ്രമിക്കും. കുറെ പേർ തങ്ങളുടെ ഭാഗം ശരിയെന്ന് സ്ഥാപിക്കുവാൻ പലതരത്തിലുള്ള വാദമുഖങ്ങളുമായി അടുക്കും. പക്ഷേ എല്ലാവരുടെയും ഗതി ഒന്നു തന്നെ. താങ്കൾ ഇതിൽ ഏതവസ്ഥയിലാകുന്നു ഇന്ന്? ഹബക്കൂക്ക് പ്രവാചകനും ഏതാണ്ട് ഈ സ്ഥിതിയിലാണ്. ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ, തന്റെ ദേശത്തെക്കുറിച്ച് കരുതലുള്ള ഹബക്കൂക്ക്, തിന്മ സഹിക്കാൻ ഒരു വിധത്തിലും കഴിയാത്ത നല്ലവനായ പ്രവാചകൻ ഒരു സംശയവുമായി ദൈവസന്നിധിയിലെത്തി. തന്റെ ദേശത്തെ ജനങ്ങൾ തിന്മ ചെയ്തു കൂട്ടുന്നു. ചോദിക്കുവാനും പറയുവാനും ആരുമില്ലാത്ത സ്ഥിതി. ദൈവവും ഇതൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ചാണ് ദൈവത്തെ ഓർപ്പിക്കുവാൻ പ്രവാചകൻ ഒരുമ്പെട്ടത്. അന്നേരമല്ലേ അറിയുന്നത് തന്റെ ജനത്തിന്റെ പാപത്തെ ശിക്ഷിക്കുവാൻ ദൈവം പരിപാടിയിട്ടിരിക്കുകയാണ്. അതിന് ദൈവം ഉഗ്രന്മാരും ക്രൂരന്മാരും ശക്തന്മാരുമായ ബാബിലോന്യരെ ആകുന്നു ഉപയോഗിക്കുവാൻ പോകുന്നത്. അവർ വന്ന് യഹൂദയെ ആകെ തകർത്ത് തരിപ്പണമാക്കും എന്നതിന് സംശയമില്ല. ഇത് കേട്ട പ്രവാചകൻ അന്താളിച്ചുപോയി. അവൻ പറയുകയാണ്, അയ്യോ ദൈവമേ, അതെങ്ങനെ സാധിക്കും? യഹൂദ താരതമ്യേ കുറച്ച് തിന്മ ചെയ്യുന്നവരാണ്, ബാബിലോന്യർ അങ്ങനെയല്ലല്ലോ. അവർ ദൈവമില്ലാത്ത നികൃഷ്ടന്മാരല്ലേ? ഇതൊട്ടും ന്യായമായി തോന്നുന്നില്ലെന്നാണ് പ്രവാചകന്റെ പക്ഷം. അവൻ അങ്ങനെ പതറി നിൽക്കുകയാണ്. എങ്ങനെങ്കിലും തലയൂരി രക്ഷപ്പെടുവാൻ കുറെ വാദമുഖങ്ങളും പ്രവാചകൻ നിരത്തുന്നുണ്ട്. അതിലൊന്ന് നാം ഇന്നലെ കണ്ടു, 12-ാം വാക്യം. അതിൽ പ്രവാചകൻ പറയുന്നു, ദൈവമേ നീ പരിശുദ്ധനല്ലേ? ഇനിയും വേറെ ചില വാദമുഖങ്ങൾ ഒന്ന് കേൾക്കൂ. 13-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും, മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെപ്പോലെയും ആക്കുന്നതും എന്ത്? ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ. ഇത് ഒരു സത്യമായ പ്രസ്താവനയാകുന്നുവല്ലോ. ഈ ഭാഗം വായിച്ചിട്ട് എനിക്ക് തോന്നുന്നത് പ്രവാചകൻ വെട്ടിൽ വീണതുപോലെ ആയതിനാൽ എങ്ങനെങ്കിലും രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാകുന്നു എന്നാണ്. ദൈവത്തിന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന ഭാഗം. വിശുദ്ധനായ ദൈവത്തിന് ദുഷ്ടതയും അന്യായവും അംഗീകരിക്കുവാൻ സാധ്യമല്ലല്ലോ. ഇതേ കാരണത്താലാകുന്നു പാപം വെച്ചുകൊണ്ട് ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കെല്ലാം പാപക്ഷമ ആവശ്യമായിരിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തത്താൽ നാം എല്ലാം കഴുകി ശുദ്ധീകരിക്കപ്പെടണം. ഒരു പുതിയ സ്വഭാവം നമുക്ക് നൽകപ്പെടണം. നാം വീണ്ടും ജനനം പ്രാപിക്കണം എന്ന് ചുരുക്കം. വളരെ മതഭക്തനായിരുന്ന, ഉന്നതനായിരുന്ന, ഉപദേഷ്ടാവായിരുന്ന നിക്കോദിമോസ് പോലും പുതുതായി ജനിക്കണം എന്നായിരുന്നു യേശു കർത്താവ് പറഞ്ഞത്. അപ്പോൾ മാത്രമേ പുതിയൊരു സ്വഭാവം ലഭിക്കൂ. ഒരു മതവും നമ്മുടെ പാപത്തെ കഴുകുവാൻ പര്യാപ്തമല്ല. ഒരു മനുഷ്യനും നമ്മുടെ പാപത്തെ മോചിക്കുവാൻ കഴിയുകയില്ല. ഒരു കർമ്മവും നമ്മുടെ പാപത്തെ ശുദ്ധീകരിക്കുകയില്ല. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ ഒരു വ്യക്തിയെ പാപത്തിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കുവാൻ സാധിക്കൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ആരും താങ്കളെ ഈ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കരുതേ. തെറ്റായ മാർഗങ്ങൾ അവലംബിച്ച് ആയുസ് കളയരുതേ. പീഡനം കാണുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അവൻ ഒരിക്കലും പീഡനത്തെ നോക്കില്ല, അംഗീകരിക്കില്ല എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് താങ്കളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകാത്തിടത്തോളം കാലം താങ്കൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞത്. ദൈവം താങ്കളോട് പാപം ക്ഷമിക്കുന്നതിന്റെ കാരണം താങ്കളുടെ പാപത്തിന് വേണ്ടിയുള്ള നിയമശിക്ഷ ദൈവത്തിന്റെ പുത്രൻ തന്റെ മേൽ വഹിച്ചു, അവൻ അതിന് പരിഹാരം വരുത്തി എന്നതിനാലാണ്. ഭൂമിയിലുള്ള നമ്മെ, അതെ, ഈ ചെറിയ മനുഷ്യരെ ശിക്ഷിക്കുവാനുള്ള മനസ്സ് വരാത്ത ഒരു വല്യപ്പച്ചനാണ് ദൈവം എന്ന് കരുതിയാൽ തെറ്റി. ഇതൊന്നും ദൈവത്തിനൊരു വിഷയം അല്ലെന്നാണോ താങ്കൾ കരുതുന്നത്? പീഡനം കാണുവാൻ കഴിയാത്ത വിശുദ്ധനായ ദൈവമാകുന്നു നമ്മുടെ ദൈവം. അവിടുന്ന് താങ്കളെ അംഗീകരിക്കണമെങ്കിൽ താങ്കളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കണം. ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നു. ഹബക്കൂക്ക് പറയുകയാണ്, നിനക്ക് ഈ ബാബിലോന്യരെ വിശ്വസിക്കുവാൻ കഴിയില്ല. അവർ പാപികളും ഒരു കൂട്ടം കൊള്ളരുതാത്തവരുമാകുന്നു. അവൻ പറഞ്ഞത് ശരിയുമായി, ഈ ബാബിലോന്യർ അപ്രകാരത്തിലുള്ളവരായിരുന്നു. പക്ഷേ തന്റെ ഉദ്ദേശത്തിനായി ദൈവം അവരെ എടുത്തുപയോഗിക്കുവാൻ പരിപാടി ഇട്ട് കഴിഞ്ഞു. ഇതൊരു പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവമില്ലാത്ത ഒരു വിഭാഗത്തെ കൊണ്ട് മറ്റൊരു കൂട്ടത്തെ ശിക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് കരുതരുത്. ലോകത്തിലെ രാജ്യങ്ങളോട് ദൈവം ഇടപെടുന്ന വിധം വളരെ രസാവഹമാകുന്നു, ചിന്തിപ്പിക്കുന്നതാണ്. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ താല്പര്യത്തോടെ തന്നെയാണ് ഞാൻ വീക്ഷിക്കാറുള്ളത്. ഇന്നും ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഭാവിയെ ഓർത്തും, അതെ, താങ്കളും ഞാനും ഭയപ്പെട്ടിരിക്കും. പക്ഷേ ദൈവത്തിന് ഒരു ഭയവുമില്ല, എല്ലാം അവിടുത്തെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് പോകുന്നത്. അവിടുന്നാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. ഇന്നും അവിടുത്തെ നിയന്ത്രണത്തിന് വെളിയിലായി ഒന്നും ഇല്ല. ഈ പ്രപഞ്ചം ദൈവം തന്നെയാണ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത്. ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും എന്ത് എന്ന് നാം വായിച്ചല്ലോ. ഇവിടെ ഹബക്കൂക്ക് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? ആരും നീതിമാനില്ലാതിരിക്കെ തന്നിലും നീതിമാനെന്ന് പ്രവാചകൻ പറയുന്നു. അവൻ പറയേണ്ടിയിരുന്നത് തന്നെക്കാളും വലിയ പാപിയായവൻ എന്നാണ്. ഈ അടിസ്ഥാനത്തിലാണ് താൻ ശിക്ഷ നടപ്പാക്കുവാൻ പോകുന്നതെന്ന് ദൈവം പറഞ്ഞില്ല. തന്റെ ജനത്തെ ശിക്ഷിക്കുവാൻ ദൈവം ബാബിലോന്യരെ ഉപയോഗിക്കുവാൻ പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബൈബിളിൽ ഏറ്റവും ഓജസ്സും ശക്തിയുമുള്ള ഒരു ഭാഗത്തേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത്. ഈ അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആണ് അവ. 14 ഞാൻ ഇതിനോടകം വായിച്ചു കഴിഞ്ഞല്ലോ. 15 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ അവയെ ഒക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു, അവൻ വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു, കോരു വലയിൽ ചേർത്ത് കൊള്ളുന്നു, അതുകൊണ്ട് അവൻ സന്തോഷിച്ചാനന്ദിക്കുന്നു. അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു, കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു. അവയാലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായിത്തീരുന്നത്. മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെപ്പോലെയും ആക്കുന്നു. തങ്ങളുടെ ശത്രുക്കളെ ബാബിലോന്യർ കൈകാര്യം ചെയ്ത നിർദയത്വമായ പ്രവർത്തനമാകുന്നു ഇവിടെ നാം കാണുന്നത്. ഒരു സുരക്ഷിതവുമില്ലാത്ത മത്സ്യത്തെപ്പോലെയും മണ്ണിൽ ഇഴഞ്ഞു നടക്കുന്ന ജീവികളെപ്പോലെയും ചൂണ്ടലും വലയും കോരുവലയും ബാബിലോന്യരുടെ സൈന്യത്തെയും ആയുധങ്ങളെയും കാണിക്കുന്നതിനാണ് അവരുടെ യുദ്ധമുറകൾ ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. മത്സ്യത്തെ പിടിക്കുന്നതെക്കുറിച്ച് ആലങ്കാരികമായി ദൈവവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം മത്സ്യത്തെ പിടിക്കുന്നത് അവയെ രക്ഷിക്കുവാനാണ്, നശിപ്പിക്കുവാനല്ല. മീൻപിടുത്തക്കാരായ തന്റെ ചില ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറഞ്ഞു, ഓർക്കുമല്ലോ, ഇതുവരെ നിങ്ങൾ മീൻപിടുത്തക്കാരായിരുന്നു, പക്ഷേ ഞാനിതാ നിങ്ങൾക്ക് പുതിയൊരു പണി നൽകുന്നു, അതായത് മനുഷ്യരെ പിടിക്കുന്ന പണി. ലോകത്തിലേക്കും ഏറ്റവും ഉന്നതമായ പണിയാകുന്നു ഈ മനുഷ്യരെ പിടിക്കുന്ന, അതെ, രൂപാന്തരപ്പെടുത്തുന്ന പണി. അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു, കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു എന്ന് നാം വായിച്ചല്ലോ. ഈ ബാബിലോന്യർ വിജാതീയരായിരുന്നല്ലോ, യഹൂദേതരർ. അവരുടെ വിജാതീയത്വത്തിൽ ജീവനുള്ള സത്യദൈവത്തിന് അവർ ഒരു മഹത്വവും നൽകിയില്ല. ഇന്നും അനേകരും ചിന്തിക്കുന്ന എന്തെങ്കിലും വിജയം ഒക്കെ ഉണ്ടാകുന്നത് അവർ ദൈവത്തിന് കൊടുക്കുന്നത് കൊണ്ടാകുന്നു എന്നാണ്. മീൻ പിടിക്കുവാൻ പോകുന്നവരൊക്കെ മിക്കവാറും നേർച്ച കഴിച്ചിട്ട് പോകും. ഇന്നത്തെ പോക്കിൽ നല്ല മീൻ കിട്ടുകയാണെങ്കിൽ ദൈവത്തിന് ഇത്ര കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്തേക്കാം എന്ന്. ദൈവത്തിന് ആവശ്യം, സുഹൃത്തെ, നമുക്കുള്ള വകകൾ അല്ല. ദൈവം നോക്കുന്നത് നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ എന്നാണ്. വേറൊരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കുന്നത്, ബാബിലോന്യരെ കുറിച്ച് പറയുമ്പോൾ ഉഗ്രതയും വേഗതയും ഉള്ളവരെന്നും ഘോരവും ഭയങ്കരവുമായുള്ളവർ എന്നും മറ്റും പറയുന്നു. അവരുടെ കുതിരകളെ പുള്ളിപ്പുലിയോടും ചെന്നായ്ക്കളോടും സാമ്യപ്പെടുത്തുമ്പോൾ അവരെ കഴുകനോട് സാമ്യപ്പെടുത്തുന്നു. അതേസമയം യഹൂദയിലെ ജനത്തെ കോരുവലയിൽ കോരാവുന്ന മത്സ്യത്തോടും ഇഴജാതിയോടും സാമ്യപ്പെടുത്തിയിരിക്കുന്നു. എന്തൊരു വ്യത്യാസമല്ലേ! ഹബക്കൂക്കിനും മനസ്സിലാകാതിരുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത വാക്യം പരിശോധിക്കാം. 17-ാം വാക്യം, അത് 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമാണല്ലോ. അത് നിമിത്തം അവൻ തന്റെ വല കുടഞ്ഞു, ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ? ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, നീ ഈ ബാബിലോന്യരെ അങ്ങ് അഴിച്ചു വിടുവാൻ പോവുകയാണ് ഇല്ലേ? ഇനിയുള്ള നാളുകളിൽ കാണുന്ന രാജ്യക്കാരെ എല്ലാം നശിപ്പിക്കുവാൻ നീ ഈ ജാതിക്ക് അനുവാദം നൽകുകയാണോ ദൈവമേ? ഇതിന് ദൈവം നൽകുന്ന മറുപടി, അല്ല ഹബക്കൂക്ക്, യഹൂദ ചെയ്ത പാപത്തിന് അവളെ ശിക്ഷിക്കുവാൻ ഞാൻ അവരെ ബാബിലോണിലേക്ക് അടിമകളായി അയക്കുവാൻ പോവുകയാണ്. അത് അവർക്കുള്ള ന്യായവിധി ആയിരിക്കും. അതിനുശേഷം ഞാൻ ബാബിലോണിനെ ശിക്ഷിക്കും. ദൈവം ആ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. കാലങ്ങളായി ബാബിലോൺ പൊടിയിലും നാശത്തിലും കിടക്കുന്നു. ദൈവം ദുഷ്ടതയെ ന്യായം വിധിക്കുമെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാകുന്നു ഇത്. ഇനിയും നമുക്ക് ഹബക്കൂക്കിന്റെ ഈ ചോദ്യം നമ്മുടെ കാലയളവിലേക്ക് ഒന്ന് തിരിച്ചു ചിന്തിക്കാം. എന്തുകൊണ്ട് ദൈവം ദുഷ്ടത അനുവദിക്കുന്നു? അവിടുത്തെ ദീർഘക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവം അത് അനുവദിക്കുന്നത്. ആരും നശിക്കുന്നതിൽ ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവം അതിനായി ഒരു രക്ഷകനെ നമുക്ക് നൽകി, ഒരു ക്രൂശ് നൽകി, ക്രൂശിക്കപ്പെട്ടവനായ ഒരു രക്ഷകൻ. അവനിൽ വിശ്വസിക്കുന്ന ആരും നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടിയിട്ടെല്ലാം കരുതി എന്നാണ് നാം വായിക്കുന്നത്. ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിങ്കൽ ഇതെല്ലാം നിർവഹിച്ചു. ഹബക്കൂക്കിന്റെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ദൈവം ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നില്ല? ഈ ചോദ്യത്തിന് മറുപടി ദൈവം നൽകുവാൻ പോകുന്നതേ ഉള്ളൂ. അത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിങ്കലായിരിക്കും. ആ സമയത്ത് അവൻ പാപത്തിന് ശിക്ഷ വിധിക്കും. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുവാനുള്ള ഒരു വീക്ഷണം നമുക്കുണ്ടാകണം എന്നത് മാത്രമാണ് നമുക്ക് ആവശ്യം. ക്രിസ്തു ആദ്യം ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു മുൾമുടി അണിഞ്ഞ് ഒരു ക്രൂശിൽ മരിച്ചു. അടുത്ത പ്രാവശ്യം അവൻ വരുന്നത് മഹത്വത്തിന്റെ കിരീടം ചൂടി ഭൂമിയെ ഭരിക്കുവാനുള്ള ചെങ്കോലുമേന്തിയായിരിക്കും. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാകുന്നു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുവാൻ ദൈവം അനുവദിച്ചു എന്ന്. താങ്കൾക്കുള്ള മറുപടി എന്തെന്ന് എനിക്കറിയില്ല, പക്ഷേ ദൈവത്തിന് ഒരു മറുപടി ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ വ്യക്തി ലോകപ്രശസ്തനായ ഒരു വേദപണ്ഡിതനായിരുന്നു. 10,000-ങ്ങൾക്ക് പ്രയോജനമുള്ളവനായി തീർന്ന ഈ മഹാത്മാവിന്റെ 14-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചുപോയി. ഈ സംഭവം ആ മകനെ ആകെ ഉലച്ചു. ആ ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് ആ കുട്ടി വാവിട്ട് കരഞ്ഞു. ശവസംസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു സൈക്കിളിൽ ആ കുഴിമാടത്തിൽ പോയി കൈപ്പോടെ കരഞ്ഞു, ദൈവമേ, എന്തിന് എന്റെ പിതാവിനെ എന്നിൽ നിന്നും എടുത്തു? ഇതാണ് അവൻ ചോദിച്ചത്. ആ കുട്ടി കരഞ്ഞ് കരഞ്ഞ് അവിടെ കിടന്നു. എന്നാൽ പിന്നീട് അവൻ വളർന്നു. ആണ്ടുകൾ പലത് കഴിഞ്ഞു. ആ കരഞ്ഞ ബാലൻ ലോകപ്രശസ്തനായ ഒരു വേദപണ്ഡിതനായി തീർന്നു. ഇന്ന് അദ്ദേഹം പറയുന്നത്, അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. താൻ ഈ ശുശ്രൂഷയിലേക്ക് വന്നതിന്, ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് കാരണം ആ സംഭവമാണ്. വാസ്തവത്തിൽ നമ്മുടെ സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് എന്താണ് അവകാശമുള്ളത്? സ്വർഗത്തേക്ക് നോക്കി എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദ്യം ചെയ്യുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതൊരിക്കലും നമ്മുടെ കാര്യമല്ല എന്ന് ഞാൻ പറയട്ടെ, അത് ദൈവത്തിന്റെ കാര്യമാകുന്നു. ഈ പ്രപഞ്ചം അവിടുത്തേതാകുന്നു. അവിടുത്തെ സന്തോഷത്തിനായി ദൈവം തന്നെ ഇതിനെ നിയന്ത്രിക്കുന്നു. നാം അവിടുത്തെ അവനിൽ ആശ്രയിക്ക മാത്രമാകുന്നു ചെയ്യേണ്ടത്. ഒരു കുഞ്ഞിനെ പിതാവ് സ്നേഹിക്കുന്നത് കൊണ്ട് ഏതൊരു അപകടം പിടിച്ച സാഹചര്യത്തിൽ നിന്നും അതിനെ രക്ഷിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞിന് ഈ അവസരങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അത് കരഞ്ഞെന്നിരിക്കും, 100 ചോദ്യങ്ങൾ ചോദിച്ചെന്നിരിക്കും. പക്ഷേ അതിന്റെ പിതാവിനറിയാം എന്താണ് കുഞ്ഞിന് നല്ലതെന്ന്. പിതാവിലേക്ക് എത്രയും അധികം ചേർന്നിരിക്കുക മാത്രമാണ് കുട്ടിക്ക് ചെയ്യാവുന്ന ഉചിതമായ സംഗതി. എല്ലാം മനസ്സിലാക്കിയിട്ടേ ദൈവത്തിൽ ആശ്രയിക്കൂ എന്ന് പറഞ്ഞാൽ നാം നിരാശപ്പെടേണ്ട ഗതികേട് വന്നെന്നിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ആശ്രയം ആരിലാകുന്നു? സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ താങ്കൾ പതറി നിൽക്കുകയാണോ? ദൈവത്തിൽ ആശ്രയിക്കൂ, ജീവിതം അർത്ഥവത്താക്കൂ. ഒരിക്കലും ദൈവം താങ്കളുടെയും എൻ്റെയും ജീവിതത്തിൽ ദോഷത്തിനായി ഒന്നും ചെയ്യുന്നില്ല. ഇത് നാം ഉറച്ചു വിശ്വസിക്കണം. കാരണം ദൈവം സ്നേഹവാനാണ്. അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നത് പോലും നമ്മുടെ നന്മ മാത്രം മുൻകണ്ടുകൊണ്ടാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധമാണ്. സുബോധമുള്ള ഏത് പിതാവാണ് കുഞ്ഞിൻ്റെ ദോഷത്തിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? ഒരിക്കലുമില്ല. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നന്നാക്കി നല്ല നിലയിൽ ഉന്നത സ്ഥാനത്തെത്തിക്കണമെന്ന് മാത്രമാണ് പിതാവിന് താല്പര്യമുള്ളത്. ഈ കുഞ്ഞിനെ കൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് പ്രവർത്തിപ്പിക്കുവാൻ, അവനെ അവിടെ എത്തിക്കുവാൻ പിതാവ് കിണഞ്ഞു പരിശ്രമിക്കുന്നു. അവൻ്റെ എല്ലാ താലന്തുകളും എല്ലാ കഴിവുകളും അതിൻ്റെ പരമോന്നതയിൽ എത്തിക്കുവാൻ മാത്രമാണ് പിതാവ് ചിന്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ പിതാവിന് എത്രയോ താല്പര്യമാണ്. നന്മ നൽകുവാൻ പിതാവായ ദൈവം എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നാം ദോഷികളാണ്, എന്നാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്കുള്ള ആ മനോഭാവം അതിൻ്റെ എത്രയോ മടങ്ങ് നല്ല മനോഭാവമാണ് ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അതോ ഇന്നും ചഞ്ചലിച്ചും പതറിയും നിരാശപ്പെട്ടും കഴിയുന്ന അവസ്ഥയാണോ? കർത്താവ് പറയുന്നു, എന്നിലേക്ക് നോക്കൂ, എന്നിൽ നിന്ന് ആശ്വാസം പ്രാപിക്കൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്നുണ്ടോ?